Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന പരിപാടിയും കേൾക്കാമിന്ന്. ഇനി വാർത്തകൾ. വിദ്യാഭ്യാസം വളർന്ന് പക്വമാർജിക്കേണ്ട കലയാണെന്ന് പാപ്പ ഫ്രാൻസിസ് ഫെബ്രുവരി 20-ാം തീയതി വ്യാഴാഴ്ച കത്തോലിക്ക വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ സമ്പൂർണ്ണ സമ്മേളനത്തെ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ച് അഭിസംബോധന ചെയ്യവെയാണ് പാപ്പ ഇങ്ങനെ പ്രസ്താവിച്ചത്. തുടർന്ന് വിദ്യാഭ്യാസത്തിന്റെ തനതും സവിശേഷവുമായ ലക്ഷണങ്ങളെക്കുറിച്ച് പരാമർശിച്ച പാപ്പ അതൊരു കൂട്ടായ സംരംഭമായിരിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പദ്ധതിയല്ല, അതൊരു കൂട്ടായ്മയുടെ കേന്ദ്രമാണ്. കുടുംബം, അധ്യാപകർ, സാംസ്കാരിക പൌരമത സംഘടനകൾ, സമൂഹം എന്നിവയുടെ പിന്തുണയുള്ള കൂട്ടായ്മയുടെ ഉദ്യമമാണ് വിദ്യാഭ്യാസം. സഭയുടെ വീക്ഷണത്തിൽ ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനം ക്രിസ്തുവിന്റെ അരൂപിയാൽ പ്രചോദിതമായ ഒരു മാനവിക സമൂഹമായി വളരണമെന്നും പഠനത്തിനും ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമൂഹമായത് വികസിക്കണമെന്നും വത്തിക്കാന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായുള്ള സംഘത്തെ പാപ്പ ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവാനുകരണം സ്വയാർപ്പണത്തിന്റെ പാതയാണ്, മഹത്വത്തിന്റെ അല്ലെന്ന് പാപ്പ ഫ്രാൻസിസ് ഫെബ്രുവരി 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ സാന്താമാർത്തയിലെ കപ്പേളയിൽ ദിവ്യബലി അർപ്പിക്കവേ പങ്കുവച്ച വചനചിന്തയിലാണ് സുവിശേഷ ഭാഗത്തെ ആധാരമാക്കി പാപ്പ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ അവിടുത്തെ ദൈവീകത മാത്രമല്ല, അവിടുന്ന് സ്വീകരിച്ച അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും എളിമയുടെയും പാത സ്വീകരിക്കണമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിന്റെ സ്വയാർപ്പണത്തിന്റെ വഴികൾ മാറ്റിവച്ച് സുഖലോലുപതയുടെയും സമ്പന്നതയുടെയും ആർഭാടത്തിന്റെയും വഴികളിലൂടെ കടന്നുപോയവർ സഭാചരിത്രത്തിൽ ധാരാളമുണ്ടെന്നും അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ചും തെറ്റുകൾ തിരുത്തിയും ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയെ ചരിക്കാൻ നാം സന്നദ്ധരാകണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് പാപ്പ വചനചിന്തകൾ ഉപസംഹരിച്ചത്. ക്രിസ്തുവിനെ അനുകരിക്കാൻ 3 വഴികളുണ്ടെന്ന് പാപ്പ ഫ്രാൻസിസ് ഫെബ്രുവരി 20-ാം തീയതി വ്യാഴാഴ്ച ഹാഷ്ടാഗ് സാന്താമാർത്ത എന്ന സാമൂഹ്യ ശൃംഖലയിലാണ് പാപ്പ ഈ സന്ദേശം പങ്കുവച്ചത്. യേശുവിനെ അനുഗമിക്കാൻ അവിടുത്തോടടുക്കുക, അവിടുന്ന് ദൈവപുത്രനാണെന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പ്രഘോഷിക്കുക, മാനവരക്ഷയ്ക്കായി അവിടുന്ന് തിരഞ്ഞെടുത്ത എളിമയുടെയും സഹനത്തിന്റെയും വഴികൾ ഉൾക്കൊള്ളുക എന്ന് ഇംഗ്ലീഷ് ഉൾപ്പെടെ 9 ഭാഷകളിൽ പാപ്പ ഈ സന്ദേശം പങ്കുവച്ചു. പാവങ്ങളെ തുണയ്ക്കുന്നവരവരെ ദൈവത്തിങ്കിലേക്കും നയിക്കണമെന്ന് പാപ്പ ഫ്രാൻസിസ് വ്യാഴാഴ്ച UN ആചരിച്ച സാമൂഹിക നീതിക്കായുള്ള ആഗോള ദിനത്തിൽ പങ്കുവച്ച സാമൂഹ്യ ശൃംഖലാ സന്ദേശമാണിത്. പാവങ്ങളെയും പരിത്യക്തരെയും ആശ്ലേഷിക്കുകയെന്നാൽ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്നും അവരെ മോചിക്കുവാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും പരിശ്രമിക്കുക മാത്രമല്ല, അവരെ സ്നേഹിക്കുകയും ശ്രേഷ്ഠമായ അന്തസ്സ് നൽകുകയും ചെയ്ത ദൈവവുമായി കൂട്ടിച്ചേരാൻ അവരെ ക്ഷണിക്കുകയും സഹായിക്കുകയും വേണമെന്ന് ഇംഗ്ലീഷ് ഉൾപ്പെടെ 9 ഭാഷകളിൽ പാപ്പ ഈ സന്ദേശം കണ്ണിച്ചേർത്തു. സഭാ നവീകരണത്തിനായുള്ള കർദിനാൾ സംഘം വത്തിക്കാനിൽ ഫെബ്രുവരി 17 മുതൽ 19 വരെ തീയതികളിൽ പാപ്പ ഫ്രാൻസിസിന്റെ അധ്യക്ഷതയിൽ സംഗമിച്ചു. 1988 ജോൺ പോൾ 2-ാമൻ പാപ്പ പ്രബോധിപ്പിച്ചിട്ടുള്ള കത്തോലിക്കാ സഭയുടെ ഭരണകാര്യങ്ങൾ സംബന്ധിച്ച അപ്പസ്തോലിക പ്രബോധനം പാസ്തോർ ബോനൂസ് നല്ല ഇടയന്റെ നവീകരണം സംബന്ധിച്ചായിരുന്നു കർദിനാളന്മാരുടെ കൌൺസിൽ പാപ്പായ്ക്കൊപ്പം സമ്മേളിച്ചതും ചർച്ചകൾ നടത്തിയതും. പാപ്പ ഫ്രാൻസിസിനെ കൂടാതെ 5 കർദിനാളന്മാരും 2 സെക്രട്ടറിമാരും പങ്കെടുത്ത സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നും ദേശീയ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും മുംബൈ അതിരൂപത മെത്രാപൊലീത്തയുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് സന്നിഹിതനായിരുന്നു. സഭയുടെ ഭരണകാര്യങ്ങൾ സംബന്ധിച്ച നവീകരണം ഉൾക്കൊള്ളുന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ പഠനം കർദിനാളന്മാരുടെ കൌൺസിൽ ഇനിയും ഏപ്രിൽ മാസത്തിൽ തുടരുമെന്ന് വത്തിക്കാന്റെ പ്രസ് ഓഫീസ് മേധാവി മത്തിയോ ബ്രൂണി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ആമസോൺ സിനഡിന് ശേഷം പുറത്തുവന്ന പാപ്പ ഫ്രാൻസിസിന്റെ അപ്പസ്തോലിക പ്രബോധനം കേരിത ആമസോണിയ പ്രിയ ആമസോൺ സഭയുടെ ഇന്നിന്റെ കരച്ചിലാണെന്ന് പോളണ്ടിലെ മെത്രാൻ സംഘം പ്രതികരിച്ചു. ആമസോൺ പ്രവിശ്യയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പാവങ്ങളുടെയും തദ്ദേശീയ ജനതകളുടെയും ക്ലേശങ്ങളും അവകാശങ്ങളും ലോകമറിയുവാനും അതിനായി പോരാടുവാനും പാപ്പ ഫ്രാൻസിസിന്റെ നവമായി പ്രബോധനം കേരി ദാമസോണിയ സഹായകമാകുമെന്ന് പോളണ്ടിലെ മെത്രാൻ സംഘത്തിനു വേണ്ടി പ്രസിഡന്റും പോസ്നാനിലെ മെത്രാപോലിത്തയുമായ സ്റ്റാനിസ്ലാവസ് ഗദേസ്കി അഭിപ്രായപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
ഇനി സഭാദർശനം പരിപാടി കേൾക്കാം. സഭാദർശനം പരിപാടിയിൽ ഗൗദിത്തെ തിക്സുൽത്താത്തെ അഥവാ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന ഫ്രാൻസിസ് പാപ്പായുടെ അപ്പോസ്തലിക പ്രബോധനത്തിന്റെ 5-ാം അധ്യായത്തിലെ 164 മുതൽ 165 വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ചുള്ള വിചിന്തനമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് ഒരിക്കൽ കൂടി അപ്പോസ്തലിക പ്രബോധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തലിക പ്രബോധനം എന്നത് കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പ പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക ലേഖനങ്ങളുടെ വിവിധ തരത്തിലുള്ള പരമ്പരകളിൽപ്പെടുന്ന ഒരു ലേഖനമാണ്. ഇവയുടെ പ്രാധാന്യ ശൃംഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചാക്രിക ലേഖനങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് അപ്പോസ്തലിക പ്രബോധനങ്ങൾക്കുള്ളത്. 5 അധ്യായങ്ങളുള്ള ഈ അപ്പോസ്തലിക പ്രബോധനത്തിൽ ജാഗരൂകരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പാപ്പ ഈ അവസാന അധ്യായത്തിൽ സംസാരിക്കുന്നു. ആത്മീയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിന് വിവേചനബുദ്ധിയും ജാഗരൂകതയും എത്ര അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ. ആത്മീയ അധപതനത്തെക്കുറിച്ചാണ് പാപ്പ 164-ാമത്തെ ഖണ്ഡികയിൽ സംസാരിക്കുന്നത്. വിശുദ്ധിയുടെ പാത പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു സ്രോതസ്സാണ്. അതേസമയം നാം വിളക്ക് കത്തിച്ചും ശ്രദ്ധാലുക്കളായും ഇരിക്കണമെന്ന് പാപ്പ ആവശ്യപ്പെടുന്നു. എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ദൈവത്തിന്റെ നിയമത്തിനെതിരെ ഗുരുതരമായ ഒരു പാപവും തങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ മന്ദമായ ഒരു ആലസ്യത്തിന്റെ അവസ്ഥയിലേക്ക് വീണേക്കാം. തങ്ങളെ തന്നെ കുറ്റപ്പെടുത്തത്തക്ക വിധം ഗുരുതരമായ ഒന്നും അവർ കാണുന്നില്ല. അതുകൊണ്ട് ആത്മീയ ജീവിതം ക്രമേണ അലസമായി തീരുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു. അവർ ദുർബലരും ദുഷിച്ചവരുമായി അവസാനിക്കുന്നു എന്ന് പാപ്പ പ്രബോധിപ്പിക്കുന്നു. ജാഗ്രതയില്ലായ്മയാണ് ആത്മീയ അധപതനത്തിന് കാരണം. ആത്മീയ ജീവിതത്തിൽ നാം നിദ്രാവശരായിരുന്നാൽ നാം സുബോധമില്ലാത്തവരായി പൈശാചിക കെണികളിൽ ചെന്ന് വീഴുമെന്ന മുന്നറിയിപ്പും അങ്ങനെ വീഴാതിരിക്കാനുള്ള ഉപദേശവും വചനങ്ങളുടെ പ്രകാശത്തിൽ പാപ്പ നമുക്ക് പറഞ്ഞുതരുന്നു. മരുഭൂമിയിലെ പിതാക്കന്മാർ എപ്പോഴും തങ്ങളെക്കുറിച്ച് വിലപിച്ചിരുന്നു. ദൈവസ്നേഹത്തിനെതിരായി ജീവിതത്തിൽ ചെയ്തുപോയ അരുതായ്മകളെക്കുറിച്ചും വന്നുപോയ പിഴവുകളെക്കുറിച്ചും പാപത്തെക്കുറിച്ചുമോർത്ത് അവർ നിരന്തരം കരയുമായിരുന്നുവെന്നും അതിനുവേണ്ടി തപക്രിയകൾ അനുഷ്ഠിക്കുമായിരുന്നുവെന്നും പറയപ്പെടുന്നു. അവർ സ്വയം നീതിമാന്മാരെന്ന് കരുതാതെ പാപികളാണെന്ന് ഏറ്റുപറഞ്ഞു. സുവിശേഷത്തിൽ നാം വായിക്കുന്ന ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയിൽ നീതീകരിക്കപ്പെട്ടവനായി ദേവാലയത്തിൽ നിന്നും മടങ്ങിപ്പോയത് ദൈവസന്നിധിയിൽ തെറ്റുകളേറ്റുപറഞ്ഞ ചുങ്കക്കാരനായിരുന്നു. ഫരിസേന് തന്റെ കുറവുകളെയെല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുന്നിൽ പോലും തുറന്നുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ മനോഭാവത്തെക്കുറിച്ച് പാപ്പ തന്റെ പ്രബോധനത്തിൽ വ്യക്തമായി പറയുന്നത് ആത്മീയ അധപതനം എന്നാണ്. ദൈവത്തിന്റെ നിയമത്തിനെതിരെ ഗുരുതരമായ ഒരു പാപവും തങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ മന്ദമായ ഒരു ആലസ്യത്തിന്റെ അവസ്ഥയിലേക്ക് വീണേക്കാം എന്നും തങ്ങളെ തന്നെ കുറ്റപ്പെടുത്തത്തക്ക വിധം ഗുരുതരമായ ഒന്നും അവർ കാണുന്നില്ല എന്നും അതുകൊണ്ടുതന്നെ ആത്മീയ ജീവിതം ക്രമേണ അലസമായി തീരുന്നുവെന്ന് മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്ന് പാപ്പ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ സ്വയം നീതിമാന്മാരും വിശുദ്ധരും പാണ്ഡിത്യമുള്ളവരും മറ്റുള്ളവരെ പോലെ അല്ല താനെന്ന് ചിന്തിച്ച് കൂടെ ജീവിക്കുന്നവരുടെ പോരായ്മകളെ വലിപ്പിച്ച് അവരെ ഉപദേശിക്കാനും തന്നെപ്പോലെ ജീവിക്കണം എന്ന നിർദ്ദേശങ്ങളുടെ പട്ടിക നിരന്തരം നിരത്തിവെയ്ക്കുന്ന ചില വ്യക്തികളെ നമ്മുടെ കുടുംബങ്ങളിലും സന്യാസ ഭവനങ്ങളിലും സമൂഹത്തിലും നാം കണ്ടിട്ടുണ്ടാകാം. അവരുടെ ഭാവങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അവരെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന വ്യവസ്ഥയിൽ നിന്നും എത്ര അകന്നു നിൽക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ആരുടെയും ആത്മീയ ജീവിതത്തെ അപഗ്രഥിക്കാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ആത്മീയ ജീവിതം ഇരുട്ടു നിറഞ്ഞതായിരിക്കും. കാരണം ദൈവത്തിന്റെ മുന്നിൽ പോലും തങ്ങളെ തന്നെ ന്യായീകരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് ദൈവകൽപ്പനയെ അത്ര സുലഭമായി സ്വീകരിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ കഴിയാതെ പോകുന്നു. ഇങ്ങനെയുള്ള മനോഭാവമുള്ളവർ, ജോബിനെ സന്ദർശിക്കാൻ വന്ന അവന്റെ സുഹൃത്തുക്കൾ, അവരുടെ കണ്ണിലൂടെ ദൈവത്തെ നിർവചിച്ചതുപോലെ ദൈവത്തെ അവരുടെ കാഴ്ചപ്പാടിൽ കണ്ട് ദൈവത്തിനും അവിടുത്തെ പദ്ധതികൾക്കും നിർവചനം നൽകുന്നു. ഇങ്ങനെയുള്ള മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മെ എളുപ്പത്തിൽ തന്റെ അടിമയാക്കാൻ പിശാചിന് കഴിയും. കാരണം നമ്മിൽ ഒരു കുറ്റവും കണ്ടെത്താൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് പാപ്പ പറയുന്നതുപോലെ നാം അലസരായി തീരുകയും ആത്മീയ അധപതനത്തിൽ വീഴുകയും ചെയ്യും. 165-ാമത്തെ ഖണ്ഡികയിൽ പാപ്പ പറയുന്നത് ആത്മീയ ദൂഷ്യത്തെക്കുറിച്ചാണ്. ആത്മീയ ദൂഷ്യം ഒരു പാപിയുടെ പതനത്തേക്കാൾ മോശമാണ് എന്ന് പറയുന്നു. എന്തെന്നാൽ അത് സുഖകരവും സ്വയം സംതൃപ്തിജനകമായ ഒരു അന്ധതയാണ്. എല്ലാം അപ്പോൾ സ്വീകാര്യമായി കാണപ്പെടുന്നു. വഞ്ചന, അപവാദം, അഹന്ത, സ്വയം കേന്ദ്രീകൃതത്വത്തിന്റെ ഇതര രൂപങ്ങളും അതിലുൾപ്പെടുന്നു. എന്തെന്നാൽ പിശാചു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. സോളമൻ അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ അങ്ങനെ അവസാനിപ്പിച്ചു. അതേസമയം ഗുരുതരമായ പാപം ചെയ്ത ദാവീദിന് അദ്ദേഹത്തിന് അധപതനം പരിഹരിക്കാൻ കഴിഞ്ഞു. എളുപ്പം ദൂഷണത്തിലേക്ക് നയിക്കുന്ന ഈ ആത്മവഞ്ചനയ്ക്കെതിരെ യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകി. മറ്റ് 7 ദുരാത്മാക്കൾ ബാധിച്ച് നാശത്തിലേക്ക് നീങ്ങിയ തന്റെ ജീവിതം ഇപ്പോൾ ക്രമത്തിലാണെന്ന് ബോധ്യമായ ഒരു വ്യക്തിയെക്കുറിച്ച് അവിടുന്ന് സംസാരിച്ചു. മറ്റൊരു ബൈബിൾ ഭാഗം അത് തുറന്നടിച്ചു പറയുന്നു, നായെ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. സ്പിരിച്വൽ കറപ്ഷൻ അല്ലെങ്കിൽ ആത്മീയ അഴിമതി ഒരു പാപിയുടെ പതനത്തേക്കാൾ മോശമാണ്. എന്തെന്നാൽ അത് സുഖകരവും സ്വയം സംതൃപ്തിജനകമായ ഒരു അന്ധതയാണ് എന്നാണ് പാപ്പയുടെ വാക്കുകളിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. വഞ്ചന, അപവാദം, അഹന്ത, സ്വയം കേന്ദ്രീകൃതത്വത്തിന്റെ ഇതര രൂപങ്ങൾ തുടങ്ങിയവ ഈ ആത്മീയ അഴിമതിയുടെ രൂപങ്ങളായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് എല്ലാ മേഖലകളിലും അഴിമതി നിറഞ്ഞു നിൽക്കുന്നു എന്ന സത്യം നമുക്ക് നിഷേധിക്കാനാവാത്തതാണ്. ഇവിടെ പാപ്പ ആത്മീയ അഴിമതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ലൗകിക നേട്ടങ്ങൾക്കായി മനുഷ്യർ ചെയ്യുന്ന അഴിമതി ആത്മീയ അഴിമതിക്കും കാരണമാകുന്നു. ലോകം, പിശാച്, ശരീരം ഇവയുമായി യുദ്ധം ചെയ്ത് വിജയിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മാവിനെ അതിന്റെ ദാതാവായ ദൈവത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന തിന്മകളാണ് വഞ്ചന, അപവാദം തുടങ്ങി മനുഷ്യാത്മാവിന്റെ വിനാശത്തിന് കാരണമാകുന്ന സർവ്വതിന്മകളും. ആത്മീയ അഴിമതി പാപിയുടെ വീഴ്ചയേക്കാൾ ഭയാനകമാണ് എന്ന് പറയാൻ പാപ്പയ്ക്ക് കാരണമുണ്ട്. ആത്മീയ അഴിമതി എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന അവസ്ഥയെയും നാം ചെയ്യുന്ന തിന്മകളെയും മറച്ചുവെച്ചുകൊണ്ട് അവയെ നന്മയായി പറഞ്ഞുകൊടുക്കുന്ന തിന്മയുടെ ഒരു രൂപമാണ്. ഇത് ഒരുതരം കൺകെട്ട് വിദ്യയായി നമുക്ക് പറയാം. അതുകൊണ്ട് വഞ്ചനയും അസൂയയും അഹന്തയും നമ്മുടെ മുന്നിൽ നന്മയായി മാറും. പിശാച് പറയുന്നതും പ്രേരിപ്പിക്കുന്നതെല്ലാം നമുക്ക് നന്മയായി തോന്നും. ഇത് ഒരുതരം വഞ്ചനയാണ്. തിന്മയുടെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ച് മധുരം ചേർത്ത് തിന്മയുടെ കൈപ്പരസത്തെ നന്മയായി അവതരിപ്പിച്ച് വിഷം നൽകുന്ന പ്രവൃത്തിയാണ് ഇത്. പിശാചിന്റെ പ്രവൃത്തിയാണ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമാതാവായ ഹവ്വയോടുള്ള പിശാചിന്റെ വഞ്ചന. നുണയും വഞ്ചനയും പറഞ്ഞുകൊടുത്ത് ചെഹുത്താന്റെ ചിത്രത്തെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൌശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവത്തെപ്പോലെയാകാൻ കഴിയും എന്ന് നുണ പറഞ്ഞ് ഹവ്വയെ വഞ്ചിച്ച പിശാച് ഹവ്വ വഴി ആദത്തെയും ആദം വഴി മനുഷ്യകുലം മുഴുവനെയും വഞ്ചനയിൽ ഉൾപ്പെടുത്തുന്നു. ദൈവം ചോദിച്ചപ്പോൾ ആദം ഹവ്വ തന്നെ വഞ്ചിച്ചതിനെക്കുറിച്ചും ഹവ്വ ചെകുത്താൻ അവളെ വഞ്ചിച്ചതിനെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ താൻ ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റുള്ളവരുടെ പ്രവൃത്തികളാണ് കാരണമെന്ന് പറയുകയും തങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ വഞ്ചനയും നുണയും അഹന്തയുമാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ആത്മീയ അഴിമതിക്ക് കാരണം. ഈ അഴിമതിയിൽ ഉൾപ്പെടാതിരിക്കാനാണ് പരിശുദ്ധ പിതാവ് നമ്മെ തന്റെ പ്രബോധനത്തിലൂടെ ജാഗരൂകരായിരിക്കുവാൻ ക്ഷണിക്കുന്നത്. സഭാദർശനം പരിപാടിയിൽ ഇന്ന് നാം ശ്രവിച്ചത് ഗൗദ്യത്തെ തെക്സുൽതാഥെ അഥവാ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന ഫ്രാൻസിസ് പാപ്പായുടെ അപ്പോസ്തോലിക പ്രബോധനത്തിന്റെ 5-ാം അധ്യായത്തിലെ 164 മുതൽ 165 വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ചുള്ള വിചിന്തനമാണ്. ഇതൊരുക്കിയത് സിസ്റ്റർ റൂബിനി CTC. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.